കർത്തനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 27-ാം തീയതി. യോശുവയുടെ പുസ്തകം 19-ും 20-ും അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. 2-ാമത്തെ നറുക്ക് ശിമിയോന് കുടുംബം കുടുംബമായി ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മോലാദ, ഹസർ ഷുവാൽ, ബാല, ഏസം, എൽത്തോലദ്, ബഥൂൽ, ഹൊർമ, സിക്ലാഗ്, ബേത്ത് മർക്കാബോത്ത്, ഹസൽ സൂസ, ബേത്ത് ലെബയോത്ത്, ഷരൂഹൻ, ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അയീൻ, റിമോൻ, ഏഥർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേദേശത്തിലെ രാമ എന്ന ബാലത് ഷേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ശിമിയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമിയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബുലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെ ആയിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബേശത്ത് വരെ ചെന്ന് യൊക്നയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരീദിൽ നിന്നത് കിഴക്കോട്ട് സൂര്യോദയത്തിന് നേരെ കിസ്ലോത് താബോറിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹെഫറിലേക്കും യത്ത് കസീനിലേക്കും കടന്ന് നേയാ വരെ നീണ്ടുകിടക്കുന്ന റിമോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാഥോന്റെ വടക്കുവശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹല്ലാൽ, ഷിമ്രോൻ, ഇദല, ബേത്ലഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബുലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസാഖറിന് കുടുംബം കുടുംബമായി ഇസാഖർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രായേൽ, കെസുല്ലോത്ത്, ഷൂനേം, ഹഫറയീം, ഷിയോൻ, അനാഹരാത്ത്, രബീത്ത്, കിഷിയോൻ, ഏബസ്, രേമത്ത്, ഏൻഗന്നീം, ഏൻഹദ്ദ, ബേത്ത് പസേസ് എന്നിവ ആയിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത്ത് ഷെമേഷ് എന്നിവയിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസഖർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേതൻ, അക്ഷാഫ്, അല്ലമലക്, അമാദ്, മിഷാൽ എന്നിവ ആയിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹ്രോ ലിബ്നാത്തും വരെ എത്തി സൂര്യോദയത്തിന് നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബുലൂനിലും ബേത്ത് എമക്കിലും നെയ്യേലിലും ഇഫ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബുൽ, ഹെബ്രോൻ, രഹബോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേഖ്, രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ ഹേലഫും സാനന്നി മുലെ കരുവേലകവും തുടങ്ങി അദാമി നെക്കെബിലും യപ്നോലിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന് തെക്കുവശത്ത് സെബുലൂനോടും പടിഞ്ഞാറുവശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർദാനി യഹൂദിയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, ഷേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നേരത്ത്, അദമ, രാമ, ഹാസോർ, കേദശ്, എഫ്രൈ, എൻഹസോർ, ഇരോൻ, മിഗ്ദൽ, എൽ ഹൊറോം, ബേത്ത് അനാത്ത്, ബേത്ത് ഷെമേഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സൊര, എസ്തായോൽ, ഈർഷമെഷ്, ഗലബീൻ, അയ്യലോൻ, ഇത്ല, ഏലോൻ, തിംന, എക്രോൻ, എൽതെക്കെ, ഷിബഥോൻ, ബാലാത്ത്, യഹൂദ്, ബെനേബരാഖ്, ഗത്ത് റിമോൻ, മേയർകോൻ, രക്കോൻ എന്നിവയും യാഫോവിനെ എതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പൊയ്പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ടു, ലേശമനോട് യുദ്ധം ചെയ്തു, അതിനെ പിടിച്ച് വാളിന്റെ വയറ്റിലേക്ക് സംഹരിച്ചു, കൈവശമാക്കി അവിടെ പാർത്തു. ലേശമന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളുമാകുന്നു. അവർ ദേശത്തെ അതിർതിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രയീം മലനാട്ടിലുള്ള തിംനത്ത് സേരഹ് അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിതു, അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസറും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചെടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. പിന്നെ യഹോവ യോശുവയുടെ അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് തന്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അവനുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കേണം. അതിനുശേഷം കൊല ചെയ്തവന് താൻ വിട്ടോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തന്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലിലെ കേദേശും എഫ്രയീം മലനാട്ടിൽ ശേഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിരിയത്ത് അർബയും കിഴക്ക് എരിഹോവിനെതിരെ യോർദാൻ അക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും ഗിലയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും ബാശാനിൽ മനശ്ശെ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തിനെ കൊന്നുപോയാൽ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരകന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. അടുത്തതായി പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 5:17-39 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദ്യയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു, അവനെ അകത്ത് കൊണ്ടുചെന്നു അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാനിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും, ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവൻ ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകയെ അവൻ എഴുന്നേറ്റു, താൻ കിടന്ന കിടക്കെടുത്ത് ദൈവത്തെ മഹുദ്ധീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ പുറപ്പെട്ടു, ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ടെഴുന്നേറ്റു അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപദേശിച്ച പ്രാർത്ഥന കഴിച്ചു വരുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടെന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ആരും കോടിത്തുടിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയതേറെ നല്ലതെന്ന് പറയും. കർത്താവിൻ്റെ നാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്ന് നാം ദൈവവചന ഭാഗം വായിച്ചതിൽ നിന്ന് ഒരു ചിന്ത പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ ഇന്ന് നാം വായിച്ചത്, കനാൻ ദേശത്തെത്തിയ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം യോശുവയിൽ കൂടെ 6 സങ്കേത നഗരങ്ങളെ നിശ്ചയിക്കുന്ന ഭാഗമാണ്. ഇസ്രായേലിന് മോശയിൽ കൂടെ ദൈവം നൽകിയ ന്യായപ്രമാണമനുസരിച്ച് ഏതെങ്കിലും ഒരുവൻ തെറ്റു ചെയ്താൽ തക്ക ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, ജീവന് പകരം ജീവൻ, ഇതായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ ചട്ടം. എന്നാൽ ഇവിടെ ദൈവം യോശുവയോട് അരുളി ചെയ്യുന്നു, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് സങ്കേത നഗരങ്ങൾ നിശ്ചയിക്കുവിൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരിക്കേണ്ടതിന് അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. അങ്ങനെ അവർ കേദശും ശേഖമും ഹെബ്രോനും ബേശരും രാമോത്തും ഗോലാനും എന്നിങ്ങനെ 6 സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചു. ശിക്ഷ അർഹിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അഭയം നൽകുന്ന ഒരു സങ്കേതമെന്ന നിലയിലാണ് ഈ നഗരങ്ങളെ വേർതിരിച്ചത്. തെറ്റ് ചെയ്ത വ്യക്തി അത് മനസ്സിലാക്കുമ്പോൾ ഓടി ഈ സങ്കേത നഗരത്തിലേക്ക് കടന്നുകൊള്ളണമെന്നാണ് അനുശാസിച്ചിരുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി സങ്കേത നഗരത്തിലേക്ക് ഓടുമ്പോൾ അർത്ഥമാക്കുന്നത് താൻ ചെയ്ത തെറ്റിനെ അവൻ മനസ്സിലാക്കിയെന്നും ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവാണ്. രക്തപ്രതികാരകൻ തന്റെ പിന്നാലെ ഉണ്ടെന്ന് അവൻ അറിയുന്നു. എന്നാൽ ഇവിടെ ഇതാ അവനായിട്ടൊരു സങ്കേതം. ഇസ്രായേലിന് സങ്കേത നഗരം എങ്ങനെ അഭയം നൽകിയോ അതുപോലെ നമ്മുടെ തെറ്റുകൾ വർദ്ധിച്ചെടുത്ത് നമ്മെ രക്ഷിച്ച് അഭയം നൽകുന്ന സങ്കേത നഗരമാണ് കർത്താവായ യേശുക്രിസ്തു. സങ്കേത നഗരങ്ങൾ ദൈവം നൽകിയതാണ്. അത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമാണ്. അതിനെ രക്ഷിപ്പാൻ കഴിവുണ്ട്, അതിന് നമ്മെ സൂക്ഷിപ്പാൻ കഴിയും. സങ്കേത നഗരങ്ങളിലേക്കുള്ള വഴികളെല്ലാം തടസ്സമില്ലാതെ എപ്പോഴും ആയിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ നഗരവാതിലുകൾ അടച്ചിടുവാൻ പാടില്ലായിരുന്നു. 2 ശമൂവേൽ 2:32 ദാവീദ് തന്റെ സേനാനായകനായ അബ്നേറിന്റെ മരണത്തിൽ ദുഃഖിച്ചു കരയുമ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. യോവാബ് സ്വകാര്യം പറയാനെന്ന പോലെ അബ്നേറിനെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരനായ അസഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവന്റെ വയറ്റത്ത് കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദാവീദ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്? നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല, നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. 2 ശമൂവേൽ 4:1 എടുത്തു പറയുന്നു, അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയി. ഓർക്കുക, ഹെബ്രോൻ ഒരു സങ്കേത നഗരമാണ്. അസഹേലിന്റെ മരണം അബദ്ധവശാൽ സംഭവിച്ചപ്പോൾ അവന് ഹെബ്രോൻ എന്ന സങ്കേത നഗരത്തിൽ വളരെ വേഗം ഓടിക്കയറാമായിരുന്നു. അവനത് ചെയ്യാത്തതുകൊണ്ട് യോവാബ് അവനെ കൊല്ലുവാനിടയായി. സ്നേഹിതരെ, നമുക്കാർക്കും അങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുതേ എന്ന് ഞാൻ ആശിക്കുന്നു. ക്രിസ്തു നമുക്ക് സങ്കേത നഗരമായി തുറക്കപ്പെട്ട വാതിലാണ്. തന്നിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയാതെ വണ്ണം ആരും നമ്മുടെ കാലുകളെയോ കൈകളെയോ ബന്ധിച്ചിട്ടില്ല. ഒന്നു മാത്രം ചെയ്താൽ മതി, അവനോട് അടുത്തു ചെല്ലുക, അവനിൽ അഭയം പ്രാപിക്കുക. യേശു കാത്തിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.